We'll continue our study in the book of Colossians. And we'll read from Colossians chapter 1, verses 28 and 29, and then Colossians chapter 2, verses 1 to 3. Colossians 1, 28 and 29. Him we proclaim, warning everyone and teaching everyone with all wisdom, that we may present everyone mature in Christ. For this I toil, struggling with all his energy, that he powerfully works within me.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.
When we read from Colossians 2 verse 1, for I want you to know how great a struggle I have for you and for those at Laodicea and for all who have not seen me face to face, that their hearts may be encouraged, being knit together in love, to reach all the riches of full assurance of understanding and the knowledge of God's mystery, which is Christ, in whom are hidden all the treasures of wisdom and knowledge.
രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾക്കും ലവുദീക്കയിലുള്ള ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു.
And seek your face, call upon you, knowing that you are the God who answers the cry of our hearts. And we thank you also for your precious word.
കർത്താവേ, ഈ സഹായത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ വിലയേറിയ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം
ചെയ്യുന്നു.
കർത്താവേ, അവിടുത്തെ വചനത്തെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന്
സഹായിക്കുന്നു.
അവിടുത്തെ വചനം ഞങ്ങളിൽ അത് ജഡമായി തീരുവാൻ ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു.
ഈ ദിവസങ്ങളിലൊക്കെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള വേദഭാഗം കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 21 മുതൽ രണ്ടാം അധ്യായത്തിന്റെ 3 വാക്യം വരെയാണ്.
We considered why Paul wrote this portion of scripture.
ഈ ഭാഗം എന്തിനാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചു.
We said the Colossian church had received a letter from a man they had never met.
കൊലോസ്യ സഭ അവരതുവരെയും കാണാത്തതായിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്നാണ് ഈ ലേഖനം അവർക്ക് ലഭിക്കുവാനിടയായത്.
This man was a prisoner and he was accused of being a troublemaker.
ഈ മനുഷ്യൻ തടവിൽ കിടക്കുന്നവനും അവരൊരു പ്രശ്നക്കാരനാണ് എന്നുള്ള ആരോപണമാണ്
അവനെതിരായിട്ടുണ്ടായത്. എന്നാൽ
അവരുടെ കൊലോസ്യ സഭയുടെ പാസ്റ്ററായിരുന്ന എപ്പഫ്രാസിനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ മനുഷ്യൻ ഒരു മുഖാന്തരമായി
എന്നവരറിഞ്ഞു. And he had not yet returned.
Epaphras Romile tadavalayilayirunna Paulosine kandu kaanuvanayittu pogiyum madangi varade irikkeyum cheyunu ennalladum avarku ariyamayirunnu.
The church members in Colossae had now received Paul's letter.
Sabhay Colossayilulla sabha vishwasikalkku Paulosil ninnulla ee lekhanam avarku labhichu.
It was brought to them by Tychicus and Onesimus.
ഒനോസിമോസും തിക്കുകാസും വഴിയായിട്ടാണ് അവർക്ക് ഈ ലേഖനം ലഭ്യമായത്.
But the false teachers in Colossae, they had been discrediting Paul, causing doubts in the minds of the people.
എന്നാൽ അവർ കൊലോസ്യ ദേശത്തുണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാർ പൗലോസിനെ വളരെ തരം താഴ്ത്തിക്കൊണ്ട് കൊലോസ്യ സഭയിലുള്ളവർക്ക് മുമ്പാകെ ചിത്രീകരിച്ചിട്ടുണ്ട്.
And they would have said, Why listen to a man who is a political prisoner? How can you trust such a person? Now Paul would have realized this to be the situation. So Paul pauses in the first part of the letter and he gives some words of explanation. He is so caught up in exalting Jesus that he had not shown any interest in writing about himself.
തന്നെ കുറിച്ച് തന്നെ എഴുതുന്നതിലെ പൗലോസ് ഒട്ടും താല്പര്യം കാണിക്കാതെ ആ സാഹചര്യത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയാണ് പൗലോസ് അപ്പോസ്തലൻ.
But now Paul is explaining his three ministries.
നലിപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത്.
First is his ministry of sharing the gospel.
Then സുവിശേഷം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഒന്നാമത്തെ കാര്യം.
We looked at that in Colossians chapter 1 verses 21 to 23.
ഒന്നാം അധ്യായത്തിലെ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വിശദമായി ചിന്തിച്ചു.
Then his ministry of suffering for the Gentiles.
ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള തന്റെ കഷ്ടതയെ കുറിച്ചാണ് രണ്ടാമത്.
Colossians chapter 1 verses 24 to 27.
24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് അതിനെ കുറിച്ചുള്ളത്.
Then his ministry of struggling for the saints.
വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള തന്റെ കഷ്ടതകളെ കുറിച്ചാണ് പിന്നീടുള്ളത്.
That is in verses chapter 1 verse 28 right up to chapter 2 verse 3.
അത് ഒന്നാമത്തെ അധ്യായത്തിലെ 28 മുതൽ രണ്ടാമത്തെ അധ്യായത്തിലെ 3-ാം വാക്യം വരെയുള്ള കാര്യങ്ങളാണ്.
Struggling for the saints.
വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള അതിന്റെ ബന്ധപ്പാടുകൾ.
Let's look at that once again. Verses 28 and 29 Colossians chapter 1.
അധ്യായം അവനെ ഞങ്ങൾ അറിയിക്കുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട്
അധ്വാനിക്കും.
2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കും ലഘുദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവിനെ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും യുക്തമായിട്ട് ഇരിക്കുന്നു.
We see Paul here as a prayer warrior.
ഈ ഭാഗത്ത് പൗലോസിനെ നമ്മളൊരു പ്രാർത്ഥനാ വീരനായിട്ടാണ് കാണുന്നത്.
He is struggling in prayer for individual saints.
വിശുദ്ധന്മാരായ ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനയെ പോരാടുകയാണ്.
So that they might mature in the faith.
അവർ വിശ്വാസത്തിൽ പക്വതയുള്ളവരായിട്ട് ആവുവാനായിട്ടാണ് പൗലോസിന്റെ ആഗ്രഹം.
Now this word struggling, we find it in verse 29, Colossians 1 verse 29. And also in Colossians chapter 2 verse 1, struggling. These are actually athletic terms.
29-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും അധ്വാനം എന്നുള്ളത് കായികത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വാക്കാണ്.
For this I toil, struggling. Colossians 1:29.
29-ാം അധ്യായത്തിൽ ഒത്തൊന്ന് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.
Then verse 1 of Colossians 2. For I want you to know how great a struggle.
മലയാളത്തിലെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് അവിടെ.
So this word struggle is actually referring to a strenuous effort that a runner puts into a race in order to win the race.
ഒരു ഓട്ടക്കാരൻ തന്റെ ഓട്ടത്തിൽ ജയിക്കുവാനായിട്ട് എത്രമാത്രം അധ്വാനിക്കുന്നുവോ ആ കാര്യത്തെ കാണിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്.
In fact, the King James Version uses the word conflict. For I would that you knew what great conflict I had.
കിങ് ജെയിംസ് വിവർത്തനത്തിന് അതിനൊരു അധ്വാനം അല്ലെങ്കിൽ പോരാട്ടം എന്നാണ് വാക്കിന്റെ തുല്യമായ വാക്കാണ് ഉപയോഗിച്ചത്.
Our English word agony, it comes from this original Greek word.
ഇംഗ്ലീഷിലെ ആഗ്നി അഥവാ മനോവ്യഥ എന്നുള്ളത് ഈ മൂലഭാഷയിൽ നിന്നാണ് വന്നിട്ടുള്ളത്.
Because the Christian life is a battleground, it's not a playground, it's a battleground.
ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടക്കളമാണ്, അതൊരു കളിക്കളമല്ല.
Galatians 4:19.
ഗലാത്തി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം.
There Paul is saying, my little children, for whom I am again in anguish of childbirth until Christ is formed in you.
ഗലാത്യ ലേഖനം 4:19 വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു.
The word formed there can also be translated as reproduced.
അവിടെ പ്രസവ വേദന ഉരുവാകുവോളം വാക്കിൽ അതിന് പിന്നെയും ഉണ്ടാകുക എന്നുള്ളതാണ്.
Reproduced. So Paul is actually agonizing in prayer. He is agonizing in prayer for the believers, wanting to see the life of Jesus reproduced in these believers through the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തു ഈ വിശ്വാസികളിൽ ഉരുവാകുന്നതായിട്ട് കാണുവാനായിട്ടാണ് പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം.
You will find Jesus also praying like this.
യേശു കർത്താവും ഈ നിലയിൽ പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
Read John chapter 17.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ
the high priestly prayer of Jesus.
തന്റെ പൗരോഹിത്യ പ്രാർത്ഥനയായിട്ടാണ് നാം അത് കാണുന്നത്.
He is praying that his own life will be reproduced in the disciples.
തന്റേതായിട്ടുള്ള ജീവിതം അതിന്റെ അത് ശിഷ്യന്മാരിൽ ഉരുവാകുന്നതായിട്ട് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന.
John 17.
യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം
20-23.
20-23 വരെയുള്ള വാക്യം.
You see in verse 20, you can read from verse 20 onwards.
20 മുതൽ, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവെ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ.
ഞാൻ അവരിലും അവരെങ്കിലും ഐ ഇൻ ദം ആൻഡ് യു ഇൻ മീ. That is what Jesus is praying. The same prayer you will find Paul is praying, that the life of Jesus will be reproduced in the believers by the Holy Spirit.
ഞാൻ അവരിലും അവരിലെല്ലും അന്ന് കർത്താവായ യേശുക്രിസ്തു പ്രസംഗിച്ച അതേ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയുടെ ഉദ്ദേശം തന്നെയാണ് ഈ കൊലോസ്യയിലുള്ള വിശ്വാസികളിൽ പരിശുദ്ധാത്മാവിൽ അവരിൽ കർത്താവായ യേശുക്രിസ്തു ഉരുവാകണം എന്നുള്ള പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഉദ്ദേശം.
In John chapter 14 verse 23,
യോഹന്നാന്റെ സുവിശേഷം 14:23 വാക്യത്തിൽ
we find Jesus saying the same thing. Jesus answered him, Judas, not Iscariot, if anyone loves me, he will keep my word, and my father will love him, and we will come to him and make our home with him.
യോഹന്നാന്റെ സുവിശേഷം 14:23 വാക്യത്തിലും യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും.
Now the life of Jesus is planted in us the moment we are born again.
നാം രക്ഷിക്കപ്പെടുന്ന ആ നിമിഷം തന്നെ യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ സ്ഥാപിതമാകുകയാണ്.
Then as we yield to the work of the Holy Spirit,
പരിശുദ്ധാത്മാവിന്റെ വേലയ്ക്കായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ
through God's word,
ദൈവത്തിന്റെ വചനത്തിലൂടെ,
what happens is the Holy Spirit reproduces the life of Jesus in us.
ആ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ കൂടുതൽ ഉരുവാകുവാനായിട്ട് സഹായിക്കും.
This is why Paul is agonizing in prayer.
ഇതാണ് പ്രാർത്ഥനയിൽ പൗലോസിന്റെ പോരാട്ടത്തിന്റെ ഉദ്ദേശം.
Nobody can live the Christian life except Jesus Christ.
യേശു ക്രിസ്തുവിനെ അല്ലാതെ ആർക്കും ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുവാനായിട്ട് കഴിയില്ല.
The moment we are born again, his life is implanted in us.
നാം വീണ്ടും ജനിക്കുന്ന ആ നിമിഷം തന്നെ യേശു തന്റെ ജീവൻ നമ്മളിലേക്ക് പകരുകയാണ്.
Paul is praying so that the life of Jesus will be reproduced in the believer.
വിശ്വാസികളിൽ യേശുവിന്റെ ജീവൻ കൂടുതൽ ഉത്ഭവിക്കുവാനായിട്ടാണ് പൗലോസിന്റെ പ്രാർത്ഥന.
Believers in Jesus Christ need to manifest the life of Jesus Christ so that the world will see Jesus.
ഈ ലോകം വിശ്വാസികളിൽ യേശുവിനെ കാണുവാൻ തക്കവണ്ണമായിട്ട് നാം യേശുവിനെ പ്രദർശിപ്പിക്കുന്നവരായിരിക്കണം എന്നാണ് പൗലോസിന്റെ ആഗ്രഹം.
By the way, you may be the only Jesus that the world can see where God has placed you.
നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടത്ത് തമ്മിൽ യേശുവിനെ കാണുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം.
So you need to ask yourself if the life of Jesus is being reproduced in you, is the life of Jesus being made manifest in you?
അതുകൊണ്ട് നമ്മോട് തന്നെ നാം ചോദിക്കേണ്ടതായുള്ള ചോദ്യം, യേശുവിന്റെ ജീവൻ നമ്മളിൽ ഉരുവാകുന്നുണ്ടോ? യേശുവിന്റെ ജീവൻ നമ്മളിൽ, ഈ ലോകം നമ്മളിൽ നമ്മളിൽ പ്രത്യക്ഷമാകുന്നുണ്ടോ എന്നാണ്.
Because only one person can live the Christian life, his name is Jesus.
അല്ലാതെ യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം യേശുവിന് മാത്രമേ ജീവിക്കുവാനായിട്ട്
കഴിയൂ. So if his life, if you are not born of his life, if you are not born again, and if his life is not being reproduced in us, the world is not going to see Jesus.
നാം വീണ്ടും ജനിച്ച അനുഭവസ്ഥയിൽ യേശുവിന്റെ ജീവൻ നമ്മളിൽ ഉരുവാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് യേശുവിനെ കാണുവാനായിട്ട് കഴിയും.
The problem with believers is they are born, but they are born and they are stuck.
എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ ജനിച്ചു എങ്കിലും അവിടെ തന്നെ നിൽക്കുകയാണ്.
ജനിച്ചു വളരുന്നില്ല. They're born again, but they're born, sometimes born and then they die.
ചില അവസരത്തിൽ വീണ്ടും ജനിച്ചുവെങ്കിലും വീണ്ടും ജനനം മാത്രമേ നടന്നുള്ളൂ, അപ്പോൾ തന്നെ മരണവും നടന്ന അവസ്ഥയില്ല.
There is no maturity, there is no growth.
അവരിൽ വളർച്ചയില്ല, പക്വതയില്ല.
The world needs to see Jesus.
ഈ ലോകം യേശുവിനെ കാണേണ്ടതായിട്ടുണ്ട്.
So Paul is praying for this kind of maturity to be evident in the Colossian church, in the life of the believers.
പൗലോസ് സഭയിലുള്ള വിശ്വാസികളിൽ ആ നിലയിലുള്ള ഒരു പക്വത കാണുവാനായിട്ടാണ് പൗലോസ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്.
Now let's look at Paul's instruction for us in the battle ground.
ഈ പോരാട്ടക്കളത്തിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പൗലോസിന്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് എന്നുള്ളത് നമുക്ക്.
Let's look at verse 28.
28ാം വാക്യം.
He says, "Him we proclaim, warning everyone and teaching everyone with all wisdom, that we may present everyone mature in Christ."
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു.
Him we proclaim, Colossians 1:28.
28ാം വാക്യത്തിൽ അവനിൽ ഞങ്ങൾ അറിയിക്കുന്നു, അവനെ ഞങ്ങൾ അറിയിക്കുന്നു.
Who is that him? That is nobody else but Jesus Christ.
അവൻ എന്നുള്ളത് യേശുവിനെയാണ് ഇവിടെ കാണിച്ചത്.
For we preach not ourselves but Jesus Christ the Lord. 2 Corinthians 4:5.
രണ്ടു കൊരിന്ത്യർ 4:5.
For what we proclaim is not ourselves but Jesus Christ as Lord, with ourselves as your servants, as Jesus said.
ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തു യേശുവിനെ കർത്താവ് എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നു.
The false teachers, they exalted themselves and their great spiritual attainments is what they spoke about.
ദുരുപദേശാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ തന്നെയാണ് അവർ ഉയർത്തി കാണിക്കുകയും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ തന്നെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്.
They preached a system of teaching.
അവര് പ്രസംഗത്തിന്റെ ഒരു രീതിയാണ് അവർ പഠിപ്പിച്ചിരുന്നത്.
But Paul preached a person.
എന്നാൽ പൗലോസ് ഒരു വ്യക്തിയാണ് പ്രസംഗിച്ചത്.
Paul did not preach a system, he preached a person, that person is Jesus.
പൗലോസ് ഒരു പ്രസ്ഥാനത്തെ അല്ല, ഒരു വ്യക്തിയാണ്, ആ വ്യക്തി എന്ന് പറയുന്നത് യേശുവാണ്.
He proclaimed Christ alone.
ക്രിസ്തുവിനെ മാത്രമാണ് പൗലോസ് ഉയർത്തിക്കാണിച്ചത്.
Because no system can save us from sin.
ഒരു പ്രസ്ഥാനത്തിനും നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയില്ല.
Only Christ can save us from sin.
ക്രിസ്തുവിന് മാത്രമേ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയൂ.
What these false teachers did is they preached philosophy, they are Gnostics, they preached philosophy and empty traditions of men. That's what they preached.
Aba ee dilivadeshakanmare tattungalum parambaragathamayittulla mattu karyangalum okkeyumaan avaru prasangichu kondirunnu.
Colossians 2:8.
Colossians 2:8 ettam vaakyam.
See to it that no one takes you captive by philosophy and empty deceit, according to human tradition, according to the elemental spirits of the world, and not according to Christ.
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല.
Somehow this kind of teaching is also creeping into the Christian world.
ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലേക്ക് ഈ തരത്തിലുള്ള പല ഉപദേശങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.
Actually they are nothing but philosophies, sound very good, sound very nice, but actually empty deceit.
എന്നാൽ അത് കേൾക്കുമ്പോൾ തത്വചിന്തകളൊക്കെയാണെന്ന് വളരെ മനോഹരമായി തോന്നും, എങ്കിലും അത് നമ്മെ കവർന്നു കളയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്.
Christian faith is not philosophy, it is reality.
ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു തത്വമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്.
And Christ alone is the answer to the reality.
ആ യാഥാർത്ഥ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമാണ്.
Not a system.
അതൊരു പ്രസ്ഥാനമല്ല.
Not a philosophy.
അതൊരു തത്വമല്ല.
Not a religion.
അതൊരു മതമല്ല.
So Paul proclaimed Jesus Christ alone.
പൗലോസ് പ്രഖ്യാപിച്ചത് യേശുക്രിസ്തുവിനെ മാത്രമാണ്.
And what is the Christian life?
എന്താണ് ക്രിസ്തീയ ജീവിതം?
The Christian life is Jesus manifested in the life of a believer. That's a Christian life.
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായുള്ള ക്രിസ്തീയ ജീവിതം.
Not a church, not a system, not a philosophy, not a religion, but Jesus manifested in the life of a believer. That's a Christian life.
ഒരു സഭയോ ഒരു മതമോ ഒരു തത്വമോ മറ്റൊന്നുമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥമായുള്ള ക്രിസ്തീയ ജീവിതം.
If that is not happening, then all kinds, every form of profession is absolutely useless.
എന്നത് നമ്മളിൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഉദ്യോഗവും ഉപയോഗശൂന്യമാണ്.
See, this is what the false teachers did. They had a list of rules and regulations, and they said, if you follow these rules and regulations, then you're okay, accepted by God.
അതാണ് ദുരുപദേശകന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ പക്കൽ കുറെ ഉപദേശങ്ങൾ, ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നിബന്ധനകൾ പാലിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു അവരുടെ പഠിപ്പിക്കുക.
Now many churches have this problem.
ഇന്ന് പല സഭകൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്.
And people, especially and children who grow up in such churches, think that they assume that they are believers in the Lord Jesus Christ just because they have grown up in a church like that. And just because they've been baptized at a certain age, and just because they know Bible verses by heart.
അങ്ങനെയുള്ള സഭയുടെ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്നിട്ടുള്ള പല കുഞ്ഞുങ്ങൾക്കും ചിന്തിക്കുന്നത് അതുകൊണ്ട് അവരുടെ അങ്ങനെയുള്ള ഉപദേശങ്ങളിൽ അവർ നിൽക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സഭയിലെ അടിസ്ഥാന പ്രകാരമുള്ള സ്നാനപ്പെട്ടു എന്നതുകൊണ്ടോ ഒക്കെ അവരെ ക്രിസ്തീയ വിശ്വാസത്തിലാകുന്നു എന്നാണ്.
No regulations, no rules can save us.
ഒരു നിബന്ധനകൾക്കും ഒരു നിയമങ്ങൾക്കും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല.
These false teachers had these rules.
എന്നാൽ ഈ ദുരുപദേശകന്മാർക്ക് ആ നിലയിലുള്ള ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു.
Colossians chapter 2 verse 16.
കൊലോസ്യരുടെ രണ്ടാം അധ്യായത്തിന്റെ 16-ാം വാക്യം.
Therefore let no one pass judgment on you in question of food and drink or with regard to a festival or a new moon or Sabbath.
അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്.
You see what they were teaching is that if you observe these things, then you will be accepted by God and actually you are a Christian.
അവരുടെ ഉപദേശം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിരീക്ഷിച്ച് ആ നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്താൽ സ്വീകാര്യനാകും, അതാണ് യഥാർത്ഥമായുള്ള ജീവിതം എന്നാണ്.
That's absolutely wrong.
എന്നാൽ അത് തികച്ചും തെറ്റായ കാര്യമാണ്.
Now this is what sometimes in many Bible believing churches this happens.
ഇന്ന് വേദപുസ്തകം വിശ്വസിക്കുന്ന പലരുടെയും ജീവിതത്തിലും ഇതേ കാര്യം സംഭവിക്കുന്നുണ്ട്.
You know, they think that they can get to heaven by believing the Bible. You don't get to heaven by believing the Bible. You get to heaven by believing in the person the Bible points to, who is Jesus.
അവർ ചിന്തിക്കുന്നത് വേദപുസ്തകം അവർ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നുപോകാൻ കഴിയുമെന്നാണ്. എന്നാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല.
If your faith stops with believing in the Bible, you're not going to go to heaven.
ഈ വേദപുസ്തകത്തിൽ മാത്രം വിശ്വസിച്ച് അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയില്ല.
You know, that's why I have great problem with children who grow up in Bible believing churches who know many verses by heart and they presume that they are believers in the Lord Jesus Christ.
ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അനേക വേദവാക്യങ്ങളൊക്കെ മനഃപാഠമാക്കിക്കൊണ്ട് വളർന്നു വന്നിരിക്കുന്ന പല കുഞ്ഞുങ്ങളും ചിന്തിക്കുന്നത് അവർ അതിലൂടെ യഥാർത്ഥം ക്രിസ്തീയ ജീവിതത്തിന് ഉടമയാണ് എന്നുള്ളതാണ്.
And some parents are very proud that their children have grown up like that and they know the Bible. And in the eyes of everybody, they are spiritual people.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബൈബിളും ബൈബിളിലെ വാക്യങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ട് അവർ തികച്ചും ഒരു ക്രിസ്തീയ ജീവിതത്തിലാണ് എന്നുള്ള സംതൃപ്തിയിലാണ് പലരുമായി.
Until suddenly one fine day, their children who are grown up have suddenly fallen into a deep sin.
അങ്ങനെ വളർന്നു വന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ പല ഒരു പരിധി വരുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു വലിയ പാപത്തിൽ വീണ്ടും കഴിഞ്ഞിട്ടുള്ളതാണ്.
And then I had to counsel parents who come and told me, why did this happen, brother?
പല മാതാപിതാക്കളും പാസ്റ്ററെ സമീപിച്ച് സഹോദര എന്താണ് എന്റെ മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കാറുണ്ട്.
Actually the root cause of the problem is the parents presume that the children, having grown up in such an environment, have actually become true believers in the Lord Jesus Christ. It is not true. They know about the truth, but they have not come to the truth.
അവിടുത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അവരുടെ മക്കൾ ഈ നിലയിൽ ഉള്ള കാര്യങ്ങളിലൂടെ വളർന്നു വന്നതുകൊണ്ട് അവര് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിലായിരുന്നു എന്നവർ ചിന്തിക്കുന്നതാണ്. എന്നാൽ അവര് യഥാർത്ഥമായിട്ടുള്ള സത്യത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ ആയില്ല എന്നുള്ളതാണ് പ്രശ്നം.
I have to counsel children of evangelists, children of elders of churches, who have gone through such great problems of suddenly a big crisis in their life, a sin that has eroded, come into their lives, and they have fallen into deep sin. And they themselves do not know what has happened, and also their parents don't know what has happened.
പല സുവിശേഷകന്മാരുടെയും സഭാമൂപ്പന്മാരുടെയും ഒക്കെ മക്കളെ ആ നിലയിൽ കൗൺസിൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തന്നെയോ അവരുടെ മാതാപിതാക്കൾക്കോ മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവർ നേരിട്ടപ്പോൾ അവർ വലിയ പാപത്തിലേക്ക് വീണുപോയ അവസ്ഥ പലരുടെയും
ജീവിതത്തിലുണ്ട്.
അവരൊരു ഒരു പ്രസ്ഥാനത്തെ ചില ഉപദേശങ്ങളെ അടിസ്ഥാനമാക്കി വളർന്നു വന്നു എന്നുള്ളത് അത് അതിലൂടെ വളർന്നു വന്നു എന്നുള്ളത് കൊണ്ട് ഉള്ള തെറ്റിദ്ധാരണ നിമിത്തമാണ്.
Look at Colossians chapter 2 verse 20 and 21.
കൊലോസ്യരുടെ രണ്ടാം അധ്യായത്തിന്റെ 20 21 വാക്യങ്ങൾ നോക്കൂ.
If with Christ you died to the elemental spirits of the world, why as if you are still alive in the world do you submit to regulations? Do not handle, do not taste, do not touch. You see, they talk, these false teachers talk, that if you do these things, then you are a believer.
20-21 വാക്യങ്ങൾ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസൃതമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നത് എന്ത്? ഈ നിലയിലുള്ള ഉപദേശങ്ങളാണ് ദുരുപദേശക്കന്മാർ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണ് എന്നാണ് അവർ
ഉദ്ദേശിച്ചത്.
പൗലോസ് ചില നിബന്ധനകൾ നൽകി, ചില നിയമങ്ങൾ നൽകി, അതനുസരിച്ച് പോകണം എന്നുള്ളതല്ലായിരുന്നു പൗലോസിന്റെ ഉപദേശം.
He was not presenting do's and don'ts.
അരുതാത്തതും ആകുന്നതും എന്നുള്ളതിനെ കുറിച്ചല്ല പൗലോസ് പ്രസംഗിച്ചത്.
Paul presented a person.
പൗലോസ് പ്രസംഗിച്ചത് ഒരു വ്യക്തിയാണ്.
He presented Jesus Christ.
പൗലോസ് പ്രസംഗിച്ചത് യേശുക്രിസ്തുവിനെയാണ്.
Look at the huge difference of these ministries of the false teachers and the apostle Paul.
പൗലോസിന്റെയും ദുരുപദേശക്കന്മാരുടെയും ശുശ്രൂഷകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം കാണും.
No philosophy, no rule, no regulation can transform a person.
ഒരു തത്വത്തിനോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു നിയമങ്ങൾക്കോ ഒരു വ്യക്തിയിൽ രൂപാന്തരം വരുത്തുവാൻ കഴിയില്ല.
Only Jesus Christ can transform a person.
ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ.
We move on in Colossians 1:28 we read. Him we proclaim, warning everyone and teaching everyone with all wisdom, that we may present everyone mature in Christ.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു.
The first word is the word proclaim or preach. The word proclaim actually means preach. In the ESV it says preached, proclaim. And the King James Version says preach.
അറിയിക്കുന്നതിൽ എന്നത് പ്രസംഗിക്കുക എന്നുള്ളതാണ് എന്റെ മൂലഭാഷയിൽ അർത്ഥമാക്കുന്നത്.
What does it mean? It means to announce with authority as a herald.
അതിന്റെ അർത്ഥം ആധികാരികതയോടുകൂടെ അറിയിക്കുക എന്നതിൽ അവരെ ശുഷ്കാന്തിയുള്ളവരായിരിക്കുന്നു.
Paul was so bold when he presented Christ to them.
ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ പൗലോസ് വളരെ ധൈര്യവാനായിട്ടാണ് ചെയ്യുന്നത്.
He very clearly said there is no other way except through Christ.
ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് വളരെ ധൈര്യത്തോടെ ഉറപ്പോടെയാണ് പൗലോസ് പറഞ്ഞത്.
So the word proclaim means preached.
അറിയിക്കുക എന്നുള്ളതിന് പ്രസംഗിക്കുക എന്നാണ് അർത്ഥം.
Not only did Paul proclaim Christ, he also warned.
പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിക്കുക മാത്രമല്ല മുന്നറിയിപ്പുകളും നൽകി.
See that verse 28, warning every man.
ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു എന്ന വാക്ക് അവിടെ
ഉപയോഗിച്ചു.
യഥാർത്ഥമായുള്ള സത്യങ്ങളെ പ്രഖ്യാപിക്കുന്നത് നല്ലതാണ്.
It is also necessary to warn God's people against the lies of the enemy.
ശത്രുവിന്റേതായിട്ടുള്ള കളവുകൾക്ക് നേരെ മനുഷ്യ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
This is what Paul did over and over and over and over again.
പൗലോസ് പിന്നെയും 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 ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ്.
Acts chapter 20 verse 31.
അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം.
Therefore be alert, remembering that for 3 years I did not cease night or day to admonish everyone with tears.
അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളൂ.
The church met every day.
സഭ എല്ലാ ദിവസവും കൂടി വന്നിരുന്ന കാലം.
And he says he preached every day night and day, he says. That's what he said. I did not cease night or day to admonish everyone with tears for 3 years. For 3 years. How long have I been coming here?
മൂന്ന് സംവത്സരം രാ പകൽ ഇടവിടാതെ എന്നാണ്.
Yeah. I've been coming here 6 years. All right. Only once a week. Only once a week. And I'm not the apostle. I'm not an apostle. But he preached. He preached 3 years, night and day.
പാസ്റ്റർ ഇവിടെ കടന്നു വരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ്. ഒരു അപ്പോസ്റ്റലല്ല, എന്നാലൊരു അപ്പോസ്റ്റൽ. രാപ്പകൽ 3 വർഷം തുടർച്ചയായിട്ട് അതിന്റെ ശുശ്രൂഷ
ചെയ്തു.
കണ്ണുനീർ വാർത്തുകൊണ്ട് അവരോട് ബുദ്ധി
ഉപദേശിച്ചു. ക്രിസ്തുവിനെ
പ്രസംഗിക്കുമ്പോൾ അത്ര അധികാരത്തോടെയാണ്
if they did not follow Jesus.
യേശുവിനെ യഥാർത്ഥമായി നിങ്ങൾ അനുകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ചെന്നുപെടാവുന്ന അപകടത്തെ കുറിച്ചും അവർക്ക് മുന്നറിയിപ്പ് നൽകി.
So God's people, we should be alert to warn one another.
അതുകൊണ്ട് നാം തമ്മിൽ തന്നെ പരസ്പരം പ്രബോധിപ്പിക്കേണ്ടതായിട്ടുള്ള, ഉദ്ദേശിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്.
Colossians 3:16.
കൊലോസ്യരുടെ 3:16.
Let the word of Christ dwell in you richly, teaching and admonishing one another in all wisdom, singing psalms and hymns and spiritual songs with thankfulness in your hearts to God.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
പോൾ കൺസിഡർഡ് ഹിംസെൽഫ് എ സ്പിരിച്വൽ ഫാദർ ടു ദി ലോക്കൽ ചർച്ചസ്.
പ്രാദേശിക സഭയ്ക്ക് ഒരു ആത്മീയമായിട്ടുള്ള പിതാവ് എന്ന നിലയിലാണ് പൗലോസ് തന്നെ തന്നെ കണ്ടത്.
ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു വാർൻ ഹിസ് ചിൽഡ്രൻ.
തന്റെ മക്കളെ ശാസിക്കേണ്ടതും ബുദ്ധി ഉപദേശിക്കേണ്ടതിനും തനിക്ക് ഉത്തരവാദിത്വം
ഉണ്ടായിരുന്നു.
നിങ്ങളെ നാണിപ്പിക്കാനല്ല, എന്റെ പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു.
But Paul was also a teacher.
പൗലോസ് അതോടൊപ്പം തന്നെ ഒരു ഒരു അധ്യാപകനുമായി.
He was a teacher of the truth.
സത്യത്തിന്റെ ഗുരുവായി.
കൊലോസ്യർ 1:28.
കൊലോസ്യർ
1:28. We proclaim, warning everyone and teaching everyone with all wisdom that we may present everyone mature in Christ.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യും.
സോ ഇറ്റ്സ് നോട്ട് ഇനഫ് ടു വാർൻ പീപ്പിൾ.
ഒരാളെ മുന്നറിയിപ്പ് നൽകി പ്രബോധിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല,
വി മസ്റ്റ് ഓൾസോ ടീച്ച് ദം ദ പോസിറ്റീവ് ട്രൂത്ത്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്.
ദൈവവചനത്തിലെ യഥാർത്ഥമായുള്ള സത്യങ്ങളെ ഉപദേശിക്കുകയും വേണം.
ഇമാജിൻ if you are traveling on the highway.
ഹൈവേയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാനുള്ളത് ചിന്തിക്കുക.
and if the road signs on the highway only told you where you should not be going.
റോഡിന്റെ ഇരുവശങ്ങളിലും കാണുന്നതായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ നാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മെ കാണിക്കുന്നത്.
എവിടേക്കാണ് പോയത് എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ what happens? If the road signs are only telling you where you should not be going, you will never get to where you should be going.
റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ചിഹ്നങ്ങൾ നമ്മെ എവിടേക്കാണ് പോകാതിരിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങും എത്തുവാൻ
കഴിയും.
എവിടേക്കാണ് നാം പോകേണ്ടതെന്നുള്ള യഥാർത്ഥത്തെ നമുക്ക് കാണേണ്ടതായിട്ട്.
ഇറ്റ് ഈസ് ഗുഡ് ടു വിൻ എ മാൻ ടു ക്രൈസ്റ്റ്.
ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് നേടുന്നത് നല്ലതാണ്.
ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗുഡ് ടു വാർൻ ഹിം അബൌട്ട് ദി ഡേഞ്ചേഴ്സ് ദാറ്റ് ലൈ അഹെഡ്.
മുമ്പിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അവന് മുന്നറിയിപ്പ് നൽകുന്നത് നല്ലതാണ്.
ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ടു ടീച്ച് ദാറ്റ് കൺവേർട്ട് ദി ബേസിക് ട്രൂത്ത്സ് ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫ്.
ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങളെ അവനെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുമാണ്.
ബട്ട് പോൾ നോട്ട് ഓൺലി പ്രീച്ച് ക്രൈസ്റ്റ്.
പൗലോസ് ക്രിസ്തുവിനെ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്,
യു ഫൈൻഡ് ഹിം ഹി ഓൾസോ ടോട്ട് ക്രൈസ്റ്റ്.
അപ്പോൾ ക്രിസ്തുവിനെ പഠിപ്പിക്കുകയും ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തു.
ഫോർ ഇൻ ക്രൈസ്റ്റ് ആർ ഓൾ ദി ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. കൊലോസ്യർ ചാപ്റ്റർ 2:3.
കൊലോസ്യരുടെ 2 എന്റെ 3 അവനിൽ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു.
സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ കൈൻഡ് ഓഫ് ടീച്ചിങ്.
ഒരു പുതിയ തരത്തിലുള്ള ഉപദേശം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല.
ബിക്കോസ് ഓൾ ദാറ്റ് എ ബിലീവർ നീഡ്സ് to know is related to the person of Jesus.
Christ enna vyaktiyil undayirikkunnathulla karyangale kurichana namukku ariyendathu.
That's why he says teaching every man in all wisdom.
Adondana edu manushineyum sagala jnanathodum kude upadeshikkunnathu.
Look at verse 28. Him we proclaim warning everyone and teaching everyone with all wisdom, that we may present everyone mature in Christ.
അവനെ നിങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും
ചെയ്യും.
സകല ജ്ഞാനത്തോടും കൂടി.
Wisdom is the right use of knowledge.
ജ്ഞാനം എന്നുള്ളതാണ് അറിവിന്റെ യഥാർത്ഥമായിട്ടുള്ള
the right use of knowledge is wisdom.
അറിവ് യഥാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നതാണ് ജ്ഞാനം.
The false teachers, they promise to give people a hidden wisdom.
ദുരുപദേശകന്മാര് ശരിയായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് അവർ പറഞ്ഞു കൊടുത്തത്.
They said that they would give them a hidden wisdom that would make them spiritually very elite. Spiritually
ഞങ്ങള് ആത്മീയരായിട്ട് എന്തൊക്കെയാണെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഉപദേശങ്ങളാണ് ദുരുപദേശകന്മാർ അവർക്ക് നൽകി.
But real true spiritual wisdom is found only in the person of Jesus Christ.
എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന വ്യക്തിയിൽ മാത്രമാണ്.
It is not found in rules and regulations.
അത് നിയമങ്ങളിലോ നിയമാവലികളിലോ ഒന്നും നമുക്ക് കാണുവാൻ കഴിയില്ല.
It is found in the person of Jesus.
യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ മാത്രമാണ് നമുക്ക് അത് കാണുവാൻ.
And Jesus lives in every true believer through the Holy Spirit.
തന്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ വിശ്വാസിയിലും യഥാർത്ഥമായിട്ടുള്ള വിശ്വാസിയിൽ യേശു വസിക്കുന്നു.
So what must a believer do?
അതുകൊണ്ട് ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്?
All that a believer needs to do is to call upon Jesus Christ who lives in him for every situation.
നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ വസിക്കുന്ന യേശുവിന്റെ നാമത്തെ വിളിക്കുകയാണ്.
Jesus will manifest his wisdom and his power for that very situation.
ആ സാഹചര്യത്തിന് അനുസരണമായിട്ട് യേശു തന്നെ അതിനായിട്ട് വെളിപ്പെടുത്തും.
You see, in every day that you go through in life, you will have some trouble or some trial or some testing, some kind of temptation. Something will come every day.
നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ദിവസവും നാം കടന്നു പോകുന്ന അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ പരീക്ഷകളോ പ്രലോഭനങ്ങളോ ഒക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും.
But if you are a true believer,
എന്നാൽ യഥാർത്ഥമായിട്ട് നാം ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ,
you know Jesus Christ lives in you. You know that Jesus Christ lives in you.
യേശു നിങ്ങളിൽ വസിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയുന്നു.
And Jesus Christ is sufficient to meet every situation.
എന്റെ എല്ലാ സാഹചര്യങ്ങളിലും യേശുവാണ് എനിക്ക് മതിയായത് എന്ന് അറിയാം.
That's enough for me.
എന്നെ സംബന്ധിച്ചിടത്തോളം അത് മതി.
No matter what the trouble may be,
എന്ത് പ്രശ്നങ്ങൾ തന്നെ ആയിക്കോട്ടെ,
Jesus Christ is there for me. That's all that I need.
യേശു മാത്രം എനിക്ക് മതി.
And therefore we can be untroubled in a troubled surrounding.
നമുക്ക് ചുറ്റുപാടും പ്രശ്നങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ ആയിരിക്കുവാൻ കഴിയും.
While I preached this morning in church,
ഈ പ്രഭാതത്തിൽ ഞാൻ എറണാകുളം സഭയിൽ പ്രസംഗിക്കുമ്പോൾ,
my son-in-law's mother had a fall and she fractured her hip and she is now admitted in the EMC hospital.
പാസ്റ്ററിന്റെ മകളുടെ ഭർത്താവിന്റെ അമ്മ ഒരു വീഴ്ച പറ്റി ഇടുപ്പിന് ഓപ്പറേഷൻ ചെയ്ത് എറണാകുളം മെഡിക്കൽ സെന്ററിൽ കിടക്കുകയാണ്.
So I was preaching about how you can be untroubled in troubled situations this morning.
എങ്ങനെയാണ് പ്രശ്നത്തിന്റെ നടുവിൽ ദൈവമക്കൾക്ക് പ്രശ്നങ്ങളില്ലാതെ ആയിരിക്കാം എന്നുള്ളതിനെ കാണിച്ചാണ് ഈ സമയത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്.
My wife told me, this is what's happened. I'm going after church. She said, I'm going straight to the hospital. And if you can come at some point, it'll be great. I said, all right, you go ahead.
ഭാര്യ ശുശ്രൂഷയ്ക്ക് ശേഷം പറഞ്ഞു, ഇങ്ങനെയാണ് സാഹചര്യം, ഞാൻ ആശുപത്രിയിലേക്ക് കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി.
When I went home to have lunch, I was given some bad news. Not about this, but something else.
വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് ചെന്നപ്പോൾ,
I went to my parents' place, had lunch there, they gave me some bad news.
മാതാപിതാക്കളുടെ അടുത്തേക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് ചെന്നപ്പോഴത്തേന് അവിടെ കേട്ടതായിട്ടുള്ള വർത്തമാനം നല്ലതല്ലായിരുന്നു.
What do I need to do?
ഈ സാഹചര്യങ്ങളൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്?
I know Jesus lives in me.
യേശു എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
There are troubles around me all the time.
എന്നാൽ നമ്മുടെ ചുറ്റുപാടും പ്രശ്നങ്ങൾ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്.
But I can have an untroubled heart in a troubled surrounding because I know Jesus alone is there for me. That's enough.
നമുക്ക്
Jesus is all I need. And Jesus is all I need. Jesus is all I want. And he's enough for me.
നമ്മുടെ ചുറ്റുപാട് ഉണ്ടാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് പ്രശ്നമില്ലാത്ത ഒരു ഹൃദയമായിട്ട് ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നത് യേശു നമുക്ക് മതി എന്നുള്ളത് കൊണ്ടാണ്.
That's why he says, let not your hearts be troubled.
അതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് യേശു അറിയിച്ചു.
Believe in God, believe also in me. He said, trust in my Father, trust me too. That's what he said.
ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് യേശു പറഞ്ഞത് എന്റെ പിതാവിലും എന്നിലും നിങ്ങൾ ആശ്രയിക്കുക എന്ന അർത്ഥമാക്കിയിട്ട്.
So for every situation we can learn from Christ. We can receive from Christ by his spirit through His word, and we can yield to Christ in obedience so that we can live.
അതുകൊണ്ട് നമ്മുടെ ഏത് സാഹചര്യത്തിലും തന്നെ പരിശുദ്ധാത്മാവിൽ തന്നെ വചനത്തിൽ നിന്ന് നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പ്രാപിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സകലത്തിലും യേശു ക്രിസ്തു
മതിയാവുന്നവനാണ്.
നമുക്ക് സന്തോഷത്തോടെ
ജീവിക്കുവാനാണ്. And we can be empowered by the Holy Spirit to face life's battles.
ദൈവത്തിൽ നിന്നുള്ള അധികാരം പ്രകാരമുള്ള സാഹചര്യങ്ങൾ നമ്മിലേക്ക് പകർന്നിരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഏത് സാഹചര്യത്തെയും നമുക്ക് അഭിമുഖീകരിച്ച് ജീവിക്കുവാൻ കഴിയും.
This is Paul agonizing in prayer. This is what he wants the believers to recognize and to get hold of.
ഇതാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിലുള്ള വിശ്വാസികൾ അറിയേണ്ടതും അതിനുവേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലുള്ള പോരാട്ടമായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്.
Otherwise they will get into all kinds of, you know, they'll go astray with all kinds of false philosophies that these false teachers, these Gnostics are wanting to give them, saying that this is the right kind of inner wisdom so that you can be spiritually elite.
അല്ലാത്ത പക്ഷം ഈ ദുരുപദേശാക്കന്മാർ നൽകിക്കൊണ്ടിരുന്നതായിട്ടുള്ള തെറ്റായ തത്വങ്ങളുടെയൊക്കെ പിറകെ പോയിട്ട് അവർക്ക് നഷ്ടത്തിന്റെ അവസ്ഥയിലേക്ക് പോകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു.
Giving them whole lot of rules and regulations by which they think that they are actually living the way that God wants them.
ചില നിയമങ്ങളും നിയമാവലികളൊക്കെ കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതം എന്നുള്ളതിനെ കുറിച്ച് അവരങ്ങനെ ആ നിലയിൽ ചിന്തിച്ചു പോയത്.
Then we find Paul's intent in Colossians 1 verse 28.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 28-ാം വാക്യത്തില്
He wanted to present every believer perfect in Christ Jesus. That is Paul's desire. That's Paul's intent.
പൗലോസിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റ് വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുള്ള പോരാട്ടമാണ്.
Look at Colossians 1:28, the last part, whom we preach, warning every man and teaching every man in all wisdom, that we may present every man perfect in Christ Jesus.
ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്.
The word perfect was a favorite word of the false teachers.
ദുരുപദേശകന്മാരെ സംബന്ധിച്ചോളം ഈ തികവ് എന്നുള്ളത് വളരെ അവർക്ക് വളരെ താല്പര്യമുള്ളതായിട്ടുള്ള ഒരു വാക്കായിരുന്നു.
But what is the actual true meaning?
എന്നാൽ അതിന്റെ യഥാർത്ഥമായുള്ള അർത്ഥം എന്താണ്?
It described the disciple who was no longer a novice but who had matured and was fully instructed in truth. The word perfect, it describes a disciple who is no longer a novice. Novice means what is it? Somebody new. Okay.
ക്രിസ്തു തികവ് എന്നുള്ളതിന്റെ യഥാർത്ഥമായുള്ള അർത്ഥം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ അവർ
okay, what Paul actually means is complete. The word complete means mature. That's what Paul actually means.
അവിടെ തികവ് എന്നുള്ളതുകൊണ്ട് അവര് പക്വത ഉള്ളവർ എന്നുള്ളതാണ് പൗലോസ് അർത്ഥമാക്കിയത്.
The false teachers, they twisted this.
എന്നാൽ ദുരുപദേശകന്മാർ അതിനെ കൂട്ടിക്കളഞ്ഞു.
They would teach that a person who has been instructed in some of the secrets of religion, they were the ones who were complete.
മതത്തിന്റെ രഹസ്യ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം തികവുള്ളവർ എന്നാണ് അവർ ചിന്തിച്ചത്.
But what Paul actually means is complete. Perfect means complete, mature in Christ.
അതായത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളത് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നാണ്.
Every man perfect, actually every man mature in Christ.
ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ പക്വത ഉള്ളവനാക്കി തീർക്കുക എന്നുള്ളത്.
This must be the goal of all preaching and warning and teaching.
അതാണ് തന്റെ പ്രബോധനത്തിന്റെയും തന്റെ ഉപദേശത്തിന്റെയും തന്റെ പഠിപ്പിക്കലിന്റെയും ഒക്കെയും ഉദ്ദേശം.
സ്പിരിച്വൽ മെച്യൂരിറ്റി,
ആത്മീയമായിട്ടുള്ള പക്വത.
Not that you have arrived or that you have reached a certain status. No.
ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ളതല്ല.
This is a continuous process of growth.
നമ്മുടെ വളർച്ചയുടെ തുടർച്ചയായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്.
What are the evidences of this spiritual maturity?
ഈ ആത്മീയ പക്വതയുടേതായിട്ടുള്ള തെളിവുകൾ എന്താണ്?
We will look at one or two evidences and then we will close.
ഒന്നോ രണ്ടോ തെളിവുകളെ കുറിച്ച് നമുക്ക് ചിന്തിച്ച് ഇന്ന് അവസാനിക്കാം.
You read in Colossians chapter 2 verse 2.
കൊലോസ്യരുടെ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം.
That their hearts might be comforted. being knit together in love, and unto all riches of the full assurance of understanding, to the acknowledgement of the mystery of God and of the Father and of Christ.
അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു.
The ESV says that their hearts may be encouraged.
മറ്റൊരു വിവർത്തനത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം എന്ന വാക്കാണ്
ഉപയോഗിച്ചത്.
പക്വതയുടെ തെളിവിനെ കുറിച്ചാണ് അവരുടെ ഹൃദയത്തില് സമാധാനം
ആശ്വാസം
അവരുടെ ഹൃദയത്തിന് ആശ്വാസം പ്രാപിക്കുന്നത്.
Our English word encourage means with heart. ഹൃദയത്തോടെ, that is the meaning of the English word encouraged.
ആശ്വാസമുള്ള ഹൃദയത്തോടെ.
To comfort, to encourage people is to give people hope.
മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുവാൻ തക്കവണ്ണമുള്ള ആശ്വാസം പ്രാപിച്ച ഹൃദയത്തോടു കൂടിയാണ്.
Shallow sympathy usually makes people feel worse.
എന്നാൽ മറ്റുള്ളവരോട് അല്ലാത്ത തരത്തിലുള്ള കനിവ് കാണിക്കുന്നത് അവരെ കൂടുതൽ മോശക്കാരാക്കുകയും ചെയ്യും.
True spiritual comfort and encouragement makes people feel better.
യഥാർത്ഥമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് അവർക്കും വളരെ ആശ്വാസമാണ്.
It brings out the best in people.
അവരെ മറ്റുള്ളവരിൽ അത് ഏറ്റവും നല്ലത് അവരിൽ നിന്ന് പുറത്തേക്ക്
കൊണ്ടുവരാൻ
അത് പ്രത്യാശയാണ് അവർക്ക്
നൽകുന്നത്.
രണ്ടാമത്തെ വാക്ക് നാം കാണുന്നത്
in Colossians chapter 2 verse 2 you will find endearment, being knit together in love. That is the second sign of maturity.
രണ്ടാമത്തെ കാര്യം, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയും സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചു.
Being knit together in love.
സ്നേഹത്തിൽ ഏകീഭവിക്കുക.
The mature Christian loves the fellowship of God's people.
പക്വതയുള്ള ഒരു വിശ്വാസി സഭയുടെ വിശ്വാസികളുമായുള്ള കൂട്ടായ്മയ്ക്ക് താല്പര്യമുള്ളവരായി.
One of the fastest growing churches in India is the New Life Fellowship.
ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ വളരെയധികം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂ ലൈഫ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന സഭയാണ്.
I was talking to a pastor from Bangalore, New Life Fellowship.
നമ്മുടെ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനേക ന്യൂ ലൈഫ് ചർച്ച് ഫെലോഷിപ്പ് എന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഏറ്റവും വേഗതയിൽ വളരുന്ന
സഭയാണ്.
ഈ സഭയുടെ ഈ വളർച്ചയ്ക്കുള്ള രഹസ്യം
എന്താണ്?
ഒന്നാമത്തെ കാര്യം നമ്മുടെ കൂട്ടായ്മ ബന്ധമാണ്.
He said that's what we call ourselves a fellowship.
ഞങ്ങൾ ഞങ്ങളെ തന്നെ വിളിക്കുന്ന ന്യൂ ലൈഫ് കൂട്ടായ്മ എന്ന്
അർത്ഥമാക്കുന്നത്
സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം.
What is another secret? I tell you what that secret. When they are knit together in fellowship, you know what they do? They are on their knees in prayer.
അങ്ങനെ സ്നേഹത്തിൽ ഏകീഭവിച്ച് ഒന്നിച്ചു വരുമ്പോൾ അവരെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാനുള്ളത്.
Just like Paul prayed, you pray in that way, what happens? The church will grow.
പൗലോസ് നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ഓരോ വിശ്വാസിയും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സഭ വളരുവാനിടയാകും.
Now you can't pray together unless and until you really love each other.
നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും.
Not possible. It's not possible.
അതിന് സാധ്യമല്ല.
If husband and wife are fighting, they can't pray.
ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ
കഴിയും. There is no love, how can you pray? Paul says your prayers won't be answered. You hit the ceiling, it won't go beyond the ceiling.
പൗലോസ് പറയുന്നു, സ്നേഹമില്ലാത്തവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളൊന്നും മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് പോവുകയില്ല.
So if there's no love, God is not going to answer prayer.
സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുവാൻ പോകുന്നില്ല.
But if you are knit together in love, in fellowship, and when you pray, God hears and he answers the prayer.
സ്നേഹത്തിൽ ഏകീഭവിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും.
So a sign of maturity is that you are comforted, there is encouragement within the fellowship, and there is also this deep love. being knit together in love.
അതുകൊണ്ട് പക്വതയുടെ മറ്റൊരു അടയാളങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആശ്വാസത്തെ പ്രാപിച്ച ഹൃദയത്തോടുകൂടി സ്നേഹത്തിൽ ഏകീകരിച്ചും വന്നിരിക്കുന്ന കൂട്ടായ്മയുടെ അനുഭവമാണ്.
The mature Christian, he loves the fellowship of God's people.
ദൈവജനത്തോടുള്ള കൂട്ടായ്മ പക്വതയുള്ള ഏത് വിശ്വാസിയും ആഗ്രഹിക്കുന്നു.
And he seeks to be a peacemaker.
അവർ അങ്ങനെയുള്ളവർ അവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്.
He doesn't want to be a troublemaker, he wants to be a peacemaker.
അവര് പ്രശ്നം ഉണ്ടാക്കുവാനായിട്ടല്ല, അവര് സമാധാനം ഉണ്ടാക്കുവാനായിട്ടായിരിക്കും പരിശ്രമിക്കുന്നത്.
So he is a part of the spiritual unity in the church.
സഭയുടെ ആത്മീയമായിട്ടുള്ള ഐക്യതയ്ക്ക് അവര് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായിരിക്കും.
You know, an immature person is always, you will find an immature person is a selfish person.
ഭക്തത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ സ്വാർത്ഥമതികളായി.
He causes division.
അവര് പലപ്പോഴും സഭയിൽ വിഭാഗീയതയാണ്
ഉണ്ടാക്കുന്നത്.
അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തിപരമായ നേട്ടം ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ചിന്ത.
But a mature believer loves the endearment of God's people, the unity of God's people.
എന്നാൽ പക്വതയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഒരുമയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്.
So first sign of maturity, what did he say?
അതുകൊണ്ട് പക്വതയുടെ ഒന്നാമത്തെ അടയാളമായിട്ട് എന്താണ് പറഞ്ഞത്?
Encouragement. Second sign is endearment, being knit together in love. Then you have the third evidence is enrichment.
ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ആശ്വാസം പ്രാപിച്ച ഹൃദയം, രണ്ടാമത്തേത് സ്നേഹത്തിൽ ഏകീഭവിക്കുക, മൂന്നാമത്തേത്
enrichment unto all riches of the full assurance of understanding. Colossians chapter 2 verse 2.
ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണത സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം.
Paul mentioned the riches of Christ earlier in Colossians 1:27.
കൊലോസ്യരുടെ ഒന്നാം അധ്യായം 27-ാം വാക്യത്തിൽ ഈ ക്രിസ്തുവിലുള്ള വലിയ മഹിമാധനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു.
To whom God would make known what is the riches of the glory of this mystery among the Gentiles, which is Christ in the hope of glory.
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ.
You see, too many Christians today are living like paupers.
അനേക വിശ്വാസികൾ ഇന്ന് പാവപ്പെട്ടവരായിട്ടാണ് ജീവിക്കുന്നത്.
Paupers, they could be living like kings, but they are living like paupers.
രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ കഴിയുന്നവരാണ്, എന്നാൽ ഇന്ന് ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരെ പോലെയാണ് അവർ ജീവിക്കുന്നത്.
You see, that you will find mature Christians, they do not complain about what they don't have.
ഒരിക്കലും പക്വതയുള്ള ഒരു വിശ്വാസി അവർക്ക് ഇല്ലാത്തതിനെ കുറിച്ച് എപ്പോഴും വെറുപ്പും പരാതിയുമായി നടക്കും.
And they won't even compare themselves with other believers also.
മറ്റുള്ള വിശ്വാസികളുമായിട്ട് ഒരിക്കലും അവർ താരതമ്യം ചെയ്യുകയുമില്ല.
If you compare yourself with other believers, what will happen?
നാം നമ്മെ തന്നെ മറ്റൊരു വിശ്വാസിയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക?
Immediately you are taking your eyes off the Lord Jesus Christ.
അപ്പോൾ തന്നെ നാം ക്രിസ്തു യേശുവിൽ നിന്ന് നമ്മുടെ ദൃഷ്ടിയെ പിന്മാറ്റുകയാണ് ചെയ്യുന്നത്.
What did Jesus tell Peter when Peter compared himself with John? What about him? Peter asked. What did Jesus say?
യോഹനാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ എന്ത് ഭവിക്കും എന്നുള്ളത് യേശുവിനോട് പത്രോസ് ചോദിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്?
What is that to you? You follow me.
അവൻ എന്തിങ്ങനെ ഇരിക്കുന്നതല്ല, നീ എന്നെ
അനുഗമിക്കാന്നാണ്.
മറ്റുള്ള ആരെങ്കിലുമായിട്ട് നാം നമ്മെ തന്നെ താരതമ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്നുള്ള നമ്മുടെ ദൃഷ്ടി നമ്മിൽ നിന്ന് മാറി എന്നാണ് അതിന്റെ അർത്ഥം.
യു ലൂസ് ഔട്ട് ഓൺ ദി റിച്ചസ് ദാറ്റ് യു കാൻ ഹാവ് ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്.
ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നതിന്റെ ആ മഹിമാധനത്തിൽ കുറിച്ച് നാം അറിയണം.
യു വോണ്ട് കമ്പയർ യുവർസെൽഫ് വിത്ത് അദർ പീപ്പിൾ ആൻഡ് സേ ദിസ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് പേഴ്സൺ ഹാസ് ദിസ് I wish I had this. No, you will never do that.
അവർക്ക് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്കത് ഇല്ല എന്നുള്ള നിലയിലല്ല നാം താരതമ്യം ചെയ്യുന്നത്.
You know who you are in Christ.
നാം ക്രിസ്തുവിൽ നാം ആരായിരിക്കുന്നു എന്ന് നാം അറിയുന്നു.
And you will serve other people because the power to serve people and the resources to serve people are so vast and are given to you if you would just trust him and do his will.
നാം മറ്റുള്ളവരെ സേവിക്കുവാനായിട്ട് നമുക്ക് ക്രിസ്തുവിൽ അതിനുള്ള എല്ലാ മഹിമാധനവും നമ്മൾ യഥാർത്ഥമായി ആഗ്രഹത്തോടെ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് അതെല്ലാം
പ്രാപിക്കാനായിട്ട്.
അല്ലാത്ത പക്ഷം ചെയ്യുന്നത് നാം തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്
ചെയ്യുന്നത്.
അല്ലാത്ത പക്ഷം ഐക്യത ഉണ്ടാകേണ്ടടുത്ത് അനൈക്യതയാണ് പലപ്പോഴും ഉണ്ടാകുക.
But when you are walking with God, you know who you are in Christ.
അന്നാൽ ദൈവത്തോട് കൂടെ നാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൽ ആരാകുന്നു നാം എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും.
Let the weak say, I am strong. What else does he say?
And
the poor say, I am rich. The problem is the believers don't realize they are rich in Christ.
നാം ക്രിസ്തുവിൽ എത്ര ധനവാന്മാരായിരിക്കുന്നു, എത്ര ശക്തന്മാരായിരിക്കുന്നു എന്നുള്ളത് വിശ്വാസികളായിട്ടുള്ള നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്.
You see, when you know your calling, you are also sure that you are gifted for your calling.
നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശം എന്താണോ അതിനുള്ള എല്ലാ ദാനങ്ങളും ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക്
പ്രാപിക്കും. Your calling is very related to your gifts. And then let me tell you one more thing. The gifts and the calling of God are irrevocable. God will never take them back.
നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശത്തിന് അനുസൃതമായിട്ടുള്ള എല്ലാ ദാനവും ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒരിക്കലും ദൈവം ദാനമായി നൽകിയതിനെ അവൻ
മടക്കിയെടുക്കും.
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചും ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശത്തിന് അനുസൃതമായിട്ട് നിങ്ങൾ ആകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ദാനങ്ങളും നിങ്ങളിൽ ദൈവം
നൽകിയിട്ടുണ്ട്.
ദൈവത്തിന്റെ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ദൈവത്തെ തന്നെ കുറിച്ചുള്ള വിളിയുടെ ഉദ്ദേശം എന്താകുന്നു എന്നുള്ളത് തനിക്കറിയാം.
My call has to be a pastor, which foundationally means to be someone who feeds the flock, who preaches and teaches the word of God, so that the flock is given food to eat.
തന്റെ വിളിയുടെ ഉദ്ദേശം സഭയുടെ ക്രിസ്തുവിന്റെ സഭയുടെ ഉപദേഷ്ടാക്കുന്ന നിലയിലാകിയാൽ എന്റെ ആടുകളെ മേയ്ക്കുവാനായിട്ടുള്ള എല്ലാ ആഹാരത്തിനായിട്ടുള്ളത് വചനത്തിലൂടെ നൽകുക എന്നുള്ളതിനെ കുറിച്ചാണ് തന്റെ വിളിയുടെ ഉദ്ദേശം. അതിനുള്ള വിഭവങ്ങളൊക്കെ
എവിടുന്നാണെങ്കിലും the flock are hungry, I need your word, I need to be strengthened, I need to be filled, and they need to be filled, give me your word to give to them.
അതുകൊണ്ട് കർത്താവെ വിശക്കുന്ന നിന്റെ ആടുകൾക്ക് നൽകുവാൻ തക്കോണം എന്നെ തൃപ്തനാക്കണമേ, എന്നിലേക്ക് പ്രാപിപ്പാൻ നൽകണമേ.
I've been in this business for many years now.
വളരെ കാലങ്ങളായിട്ട് ഈ ശുശ്രൂഷയുമായി തന്നെ ബന്ധപ്പെട്ടായിരിക്കുന്നു.
And let me tell you, I've lacked nothing.
എന്നാൽ ഒന്നും ഒരു കുറവും ഇതുവരെയും ദൈവം വരുത്തിയിട്ടില്ല.
ഐ ഹാവ് നോട്ട് ഗോൺ ടു ബൈബിൾ കോളേജ്.
ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല.
ബട്ട് ഐ ഹാവ് സാറ്റ് അറ്റ് ദി ഫീറ്റ് ഓഫ് ജീസസ് ടു റിസീവ് ഫ്രം ഹിം.
എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരുന്നിട്ടാണ് അവൻ എന്നെ പ്രാപിക്കുന്നത്.
എവരി റിസോഴ്സ് ദാറ്റ് യു നീഡ് ടു ഫുൾഫിൽ ഗോഡ്സ് കോൾ അപ്പോൺ യുവർ ലൈഫ് ഈസ് അവൈലബിൾ ഇൻ ദി പേഴ്സൺ ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇഫ് അലോൺ യു വുഡ് ഗോ ടു ആൻഡ് റിസീവ് ഫ്രം ഹിം.
നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവിക ഉദ്ദേശത്തിൽ അനുസരണമായിട്ട് നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള എല്ലാ വിഭവങ്ങളും ദൈവ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപിക്കാൻ
കഴിയും.
ദൈവഹിതത്തിന് അനുസരണമായിട്ടുള്ള ഒന്നും തന്നെ അതിൽ ഇല്ലാതെ
ഇരിക്കും.
എന്നാൽ ദൈവിക ഉദ്ദേശം ദൈവത്തിന്റെ വഴിയിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും
തടസ്സവും. To do the will of God, prompted by the Holy Spirit in obedience to the word of God.
ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായിട്ട് ക്രിസ്തുവിൽ നിന്നുള്ള തന്റെ മഹിമാധനത്തെ തന്നെ അറിയുന്നവൻ ക്രിസ്തുവിന് വേണ്ടി പ്രയത്നിക്കുവാൻ അത്യുത്സാഹത്തോടെ ആയിരിക്കും.
He will never lack God's resources.
ദൈവത്തിൽ നിന്നുള്ള ഒന്നും തന്നെ അതിൽ ഒരു കുറവും ഉണ്ടാകില്ല.
And he knows fully well what it means to depend on the Lord who has called him to do his will.
തന്റെ ഹിതം അനുസരിപ്പാനായിട്ട് ദൈവം തന്നെ വിളിച്ചിരിക്കുന്നതിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും.
So tell me, what are the three signs of maturity?
അതുകൊണ്ട് വക്കുക എന്നതിനെ കുറിച്ച് നാം പഠിച്ചിട്ടുള്ള മൂന്ന് അടയാളങ്ങൾ എന്തൊക്കെയാണ്?
Number 1, you will be a person who is personally encouraged. You will encourage other people also.
നിങ്ങൾക്ക് തന്നെ ആശ്വാസം പ്രാപിച്ചുകൊണ്ട് മറ്റുള്ളവരെയും ആശ്വസിപ്പിക്കുന്നവരായിട്ട്.
What else? Endearment. You will be a loving person. You will love each other.
നിങ്ങൾ സ്നേഹിക്കുന്നവരും തമ്മിൽ സ്നേഹിക്കുന്നവരുമായിട്ട്.
Because God's love is in you.
എന്തുകൊണ്ടെന്നാൽ ദൈവസ്നേഹം നിങ്ങളിൽ വസിക്കുന്നു.
Through Christ.
ക്രിസ്തുയേശുവിലൂടെ.
Number 3,
മൂന്നാമത്തെ കാര്യം,
you will be an enriched person. You lack nothing to do the will of God.
ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ദൈവം ഒന്നിനും കുറവില്ലാത്തവരായി വളരെ സമൃദ്ധിയായി പ്രാപിച്ചവരായി.
There is one more mark of maturity which we look into next Sunday morning.
ആ പക്വതയെ കുറിച്ചുള്ള ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നമുക്ക് ദൈവം അനുവദിക്കുന്ന വർഷം അടുത്ത ആഴ്ച ചിന്തിക്കാം.
That's right.
നമുക്ക് പ്രാർത്ഥിക്കാം.